SBS Radio.
ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ടെന്ന് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്കേ, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു?
പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല.
സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ?
പോളണ്ടിനെ പറ്റി എനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല.
പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ?
മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യങ്ങളിലൊന്നായ സന്ദേശത്തിലെ ഈ ഡയലോഗ് ആരും മറന്നിട്ടുണ്ടാകില്ല. ഈയൊരു സാഹചര്യം ബ്രിട്ടനിൽ ജീവിക്കുന്ന ഒരു മലയാളി കുടുംബത്തിലാണ് ഉണ്ടാകുന്നതെങ്കിലോ? അതും ബ്രെക്സിറ്റ് രാഷ്ട്രീയത്തിന്റെ പേരിൽ. അത്തരമൊരു ആശയമാണ് ഒരു ബ്രെക്സിറ്റ് സന്ദേശം എന്ന ഹ്രസ്വചിത്രം.
ടോപ്പിക് മാറ്റില്ലേ? അതായത് ഞാൻ ഇമിഗ്രേഷന്റെ കാര്യം പറഞ്ഞു. അതായത് അച്ഛാ ഒന്ന് അറിയൂ, ബൾഗേറിയയിൽ നിന്ന് എത്ര പേരാ വന്നിരിക്കുന്നത്? റൊമേനിയയിൽ നിന്ന് എത്ര പേരാ വന്നിരിക്കുന്നത്? എന്തിന് പോളണ്ടിൽ നിന്ന് എത്ര പേരാ വന്നിരിക്കുന്നത്?
പോളണ്ടിനെ കുറിച്ച് നീ ഒരു അക്ഷരം പറയുന്നത് എനിക്ക് സഹിക്കത്തില്ല.
പോളണ്ടിൽ നിന്ന് ഡ്രൈവർമാർ, പ്ലംബർമാർ.
പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എനിക്ക് സഹിക്കില്ല.
പോളണ്ടിനെ കുറിച്ച് മിണ്ടി എന്താ നിന്റെ തറവാട്ട് സ്വത്തോലോ?
സ്കോട്ട്ലൻഡിലെ ഒരു കൂട്ടം മലയാളി ഡോക്ടർമാരും IT പ്രൊഫഷണലുകളും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഒരു ആക്ഷേപഹാസ്യമാണ് ചിത്രം. ബ്രിട്ടനിലെ മക്കൾക്കൊപ്പം താമസിക്കാൻ നാട്ടിൽ നിന്നുമെത്തുന്ന അച്ഛനും അമ്മയും ബ്രെക്സിറ്റ് രാഷ്ട്രീയത്തിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന രണ്ട് സഹോദരന്മാരുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. രാഷ്ട്രീയം കുടുംബത്തിനുള്ളിലേക്കും കൊണ്ടുവന്ന് പരസ്പരം തല്ലുകൂടുന്ന ഇന്ത്യൻ രീതി ഇതിലും കാണാം. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിലനിൽക്കണം എന്ന് വാദിക്കുന്ന ചേട്ടനും വിട്ടുപോകാനുള്ള തീരുമാനത്തിൽ സന്തോഷിക്കുന്ന അനുജനും അവർ തമ്മിലുള്ള ആശയ സംഘർഷങ്ങളാണ് സിനിമ.
ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിട്ടുപോകാനുള്ള റഫറൻഡം.
എന്റെ മോന്റെ മുടി മുഴുവൻ പോയല്ലോ.
എങ്ങനെ പോകണ്ടിരിക്കും? അമ്മാര് തൊലിവിക്കാറ്റല്ലേ വീശിരിക്കുന്നത്.
അമ്മേ
ബിജു, നീ വേണ്ടാത്തൊന്നും കുത്തിപ്പൊക്കാതെ ഭക്ഷണം കഴിക്കും.
ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
അല്ല മക്കളെ, എന്ത് നീ നേരത്തെ പറഞ്ഞ ഈ ബ്രെക്സിറ്റ്?
അമ്മ വേണ്ട, ഇനി വെള്ളം കുടിപ്പിക്കല്ല. ഞങ്ങൾ ഒരുപാട് വെള്ളം കുടിപ്പിച്ചു സാറിനെ.
ഇതാണോ നേരത്തെ നീ പറഞ്ഞ തോൽവിക്കാറ്റ്?
കറക്റ്റ് അച്ഛാ. അതായത് വിജയത്തിന്റെ വായിൽ നിന്നും അടിച്ചു മാറ്റിയ ദയനീയമായ തോൽവി റിമൈൻകാരുടെ.
അത്രയ്ക്ക് വലിയ പരാജയമൊന്നും അല്ലടാ അച്ഛാ. വെറും 2% ഈ കള്ളന്മാർ ജയിച്ചറിയോ?
2% 4% ജയം ജയം തന്നെയാണ്.
അല്ല, ഈ ഈ ജയിച്ചത് കൊണ്ട് ഇപ്പൊ ആർക്കാ ഗുണം?
അതായത് അച്ഛാ, ഇനിയാണ് യൂറോപ്യൻ യൂണിയന്റെ ചകലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങൾ ബ്രിട്ടൻ, ഇന്ത്യ, അമേരിക്ക, ചൈന, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായിട്ട് ട്രേഡും ബിസിനസ്സും ചെയ്ത് അങ്ങോട്ട് അടിച്ചു പൊളിക്കും.
ഉള്ള ഈ ട്രേഡും പോയി ഉടുതണിക്ക് മറുതണി ഇല്ലാതെ റോഡിലിരുന്ന ട്രംപിന്റെ ക്ലോറിനേറ്റഡ് ചിക്കൻ തന്നെയായിരിക്കും നിന്റെ വിധി. നിങ്ങൾക്കറിയാവോ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ജനാധിപത്യം ക്രൂരമായി ഹാക്ക് ചെയ്യപ്പെട്ടു.
ആണോ മോനെ?
നീ അത്രയ്ക്ക് അങ്ങനെ വരച്ചൊന്നും വേണ്ട. കുറച്ചൊക്കെ രാഷ്ട്രീയം, എക്കണോമിക്സ് ഒക്കെ എനിക്കും അറിയാം. അതായത് അച്ഛാ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന ജോലികളൊക്കെ ഇന്ത്യയിലോട്ടും ചൈനയിലോട്ടും അയച്ചിട്ട് ഇവിടെ ആർക്കും കേടി അങ്ങനെ നരകാന്നാക്കി.
നിനക്കൊക്കെ തമാശയായിരിക്കും, എനിക്ക് കരച്ചിലാ വരുന്നത് അറിയാവോ അച്ഛന്. പൊന്നു പോലെ കാത്തു വെച്ചിരുന്ന പൗണ്ട് ഇനി രൂപയൊക്കെ താഴ്മെന്ന്.
മനോജ് നായരും നിതിൻ റോയും ചേർന്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ബ്രെക്സിറ്റ് ഹിതപരിശോധനയ്ക്ക് ശേഷം പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുള്ള ആശയ സംഘർഷങ്ങളെക്കുറിച്ച് കേട്ടതിൽ നിന്നാണ് ഇത്തരമൊരു ചിത്രം ചെയ്തതെന്ന് മനോജ് നായർ പറയുന്നു.
ഈ ഒരു ഐഡിയ ഞങ്ങളുടെ മനസ്സിൽ വന്നത് ഈ പ്രശ്നം നേരിട്ടും വന്നത് കാരണം ദിസ് വാസ് എ ബിഗ് ഇവന്റ് ഹിയർ. ഒരു 2 years ago ദിസ് വാസ് എ ബിഗ് ഫാക്ടർ. ഈ നാടിനാക്ച്വലി സ്ക്രിപ്റ്റ് ചെയ്തതാണ്. ഈ ഞങ്ങൾ അറിയണതന്നെ കുറെ വിതിൻ ഫാമിലീസ്, വിതിൻ ഫ്രണ്ട്സ് തന്നെ ഇത് വലിയൊരു തർക്കവിഷയവും അടിയൊക്കെ നടന്ന സംഭവമാണ്. അപ്പൊ അത് അത് പിന്നെ ഞങ്ങളൊരു കുറച്ചൊരു ഹ്യൂമർ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതിന്റെ മെയിൻ ഐഡിയ വന്നത് ഈ സന്ദേശത്തിലെ ഡയലോഗ്, പോളിനെ കുറിച്ച് സംസാരിക്കുന്ന ആ ഡയലോഗ് എന്റെ മനസ്സിലെപ്പോഴോ ഞാനൊന്ന് റിലേറ്റ് ചെയ്തപ്പോ അത് അത് ഈ നാട്ടിലെ സന്ദർഭത്തിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴാണ് ആ ബ്രെക്സിറ്റിന്റെ ഐഡിയ അതും കൂടി വന്നത്. പിന്നെ ഞാനും നിതിനും കൂടിക്കാത് എഴുതിയെടുത്ത് ഞങ്ങള് വി വർക്ക്ഡ് ഓൺ ഇറ്റ് ലോട്ട്. ഓൾറെഡി ഇത് ഞങ്ങൾ അറിയണ ക്യാരക്ടേഴ്സ് ഒന്നും അല്ല, പക്ഷെ ഞങ്ങള് കുറച്ച് സ്റ്റോറീസും ഇതുപോലത്തെ കുറച്ച് കോൺട്രഡിക്ഷൻ സ്റ്റോറീസ് ഒക്കെ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതെല്ലാം കൂടിയിട്ട് എഴുതാണ്. ആൻഡ് ദിസ് ഇസ് ഐ തിങ്ക് ദിസ് വാസ് മെയിൻലി ബിക്കോസ് 2 കൊല്ലം മുമ്പ് ഈ നാടിനെ ശരിക്കും എഫക്ട് ചെയ്ത ഒരു കാര്യമാണ്. അതിന്റെ യു ക്യാൻ ഹിയർ ദ ഇപ്പോഴും അതിന്റെ ആ കോൺട്രോവേഴ്സീസും റെവബറേഷൻസ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നലത്തെ വോട്ടം വീട്ടും കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പോ അതിനെതിരിട്ട് അതിന്റെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ലുക്ക് ആയിട്ട് നിങ്ങൾ എടുത്ത, കാരണം ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒന്നും എവിടെ എത്തുന്നില്ല.
രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുകയും അഭിപ്രായം പറയുകയും മറ്റുള്ളവരുമായി പോരടിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും അതിന്റെ വസ്തുതകൾ കൃത്യമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്ന സ്വഭാവം പല മലയാളികൾക്കുമില്ല എന്ന ആക്ഷേപം പൊതുവിൽ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കാര്യം വരുമ്പോൾ ഈ രാഷ്ട്രീയ നിലപാടുകളെല്ലാം മറക്കുമെന്നും അതിനെ എല്ലാം പരിഹസിക്കുകയാണ് ചിത്രം.
ഫ്ളാറ്റിന്റെ ബാത്റൂം ശരിയാക്കാൻ വരുന്ന ആളാ, നല്ല മിടും എടുക്കണ, അധികം പൈസയും ചോദിക്കില്ല. എടാ പോളണ്ടുകാരനോ? നിനക്ക് നല്ല ലോക്കൽ ഒറിജിനൽ ബ്രിട്ടീഷുകാരൊന്നും കിട്ടിയില്ലേ? ഈ പോളണ്ടിനൊക്കെ ആൾക്കാരെ വിളിച്ചു വരുത്തണം. അതിനിവിടെ ആളെ കിട്ടണ്ടേ? ഇനിയിപ്പോൾ അഥവാ കിട്ടിയാൽ തന്നെ ഇവിടുത്തെ ആൾക്കാർ ചോദിക്കുന്ന പൈസ കൊടുക്കാൻ അച്ഛൻ മണി ഓർഡർ ആയിട്ട് തരും എനിക്ക്.
എടാ നീയല്ലേ ഇന്നാളെ എന്നോട് പറഞ്ഞത് പോളണ്ടിൽ നിന്ന് ആൾക്കാരോട് വരുന്നതുകൊണ്ട് ഇവിടെ ജോലി കിട്ടണില്ല, നീ ഭയങ്കര ബ്രെക്സിറ്റിൻ്റെ ആളാന്നൊക്കെ അല്ലേ പറഞ്ഞേ? ഇപ്പൊ ഇതൊക്കെ മാറിയോ?
ആരോ പിന്നെ രാജു പിന്നെ അതും ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് വെറുതെയിരിക്കാൻ പറ്റുമോ?
നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എവിടെ പോയാലും കീരിയും പാമ്പും പോലെ ഇങ്ങനെ തല്ലിവിടി ജീവിക്കാന്ന് പോലെ നേർച്ചയുണ്ട്.
അല്ല അത് പിന്നെ അച്ഛാ
ഒന്നും പറയണ്ട, പോയി പോയി രണ്ടുപേരും രാഷ്ട്രീയം വലിച്ച് വീണ്ടും വീട്ടിൽ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഈ റിമെയിനും ലീവിനെ പറ്റിയൊന്നും വലിയ ബോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതായത് ബ്രെക്സിറ്റുകാരന് പോളണ്ടിൽ നിന്ന് പ്ലംബറെ വേണം, റിമെയിനുകാരനോ യൂറോപ്പിൽ നിന്ന് കുട്ടികളൊന്നും ഇവിടുത്തെ സ്കൂളിൽ പഠിക്കാനും പാടില്ല. നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
നോർമലി ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ യു ഗോ ടു അനദർ കൺട്രി ആസ് എൻ എമിഗ്രന്റ്, യു ജസ്റ്റ് യു നോ വർക്ക് ഹാർഡ് ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് എവരിതിങ് എൽസ്. പക്ഷേ ഇതിലും ഈ ഇതുപോലെ ബ്രെക്സിറ്റ് ഡിബേറ്റിലും ഇത് അതിന് മുമ്പ് ഇവിടെ സ്കോട്ടിഷ് ഇൻഡിപെൻഡൻസ് ഡിബേറ്റിലും ഇമിഗ്രന്റ് ഡിഡ് ടേക്ക് എ ഹ്യൂജ് റോൾ, ദേ ഹാഡ് എ ഹ്യൂജ് പാർട്ട് ഇൻ ഇറ്റ്. അപ്പോ മോർ ദാൻ വി തോട്ട് ദേ വുഡ് ബി. അപ്പോ അതിലും ഇതുപോലെ പറഞ്ഞാൽ മലയാളീസ് വെർ ക്വൈറ്റ് വോക്കൽ ആൻഡ് അഗ്രസീവ് അബൌട്ട് ദ ഹോൾ ഇഷ്യൂ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ദാറ്റ് വാസ് എ സർപ്രൈസ് ടു അസ്, കാരണം ഇത് നോർമലി അങ്ങനെയല്ല നമ്മുടെ ഇമാജിനേഷനിലും എന്നോട് പെർസെപ്ഷനിലുള്ളത്. ഇവിടെയും കണ്ടപ്പോ ഇവിടെയാണ് കണ്ടപ്പോ ഞാനത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തോന്നി.
സിനിമാ രംഗത്ത് മുൻപരിചയമില്ലാത്തവരാണ് ഇതിന്റെ അരങ്ങിലും അണിയറയിലും എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയതെന്നും മനോജ് നായർ പറയുന്നു. മലയാളത്തിൽ ഒട്ടേറെ ഹ്രസ്വചിത്രങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും പുറത്തിറങ്ങാറുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്ന നാടിന്റെ കാലിക രാഷ്ട്രീയം ശക്തമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ അപൂർവമാണ്. ബ്രെക്സിറ്റ് വോട്ടെടുപ്പ് വീണ്ടും വാർത്തകളിൽ നിറയുന്ന സമയത്ത് തന്നെ യൂട്യൂബിൽ പുറത്തിറങ്ങിയതിലൂടെ ശ്രദ്ധിക്കപ്പെടുകയാണ് ഒരു ബ്രെക്സിറ്റ് സന്ദേശം.
Tell us what you think. Like us on Facebook or follow us on Twitter.